വിശുദ്ധ ഖുർആനിന്റെ ഈ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിലാണ് പള്ളിപ്പണി ഒരു പുണ്യകർമ്മമല്ല എന്ന് മൗലവി സമർത്ഥിച്ചത്. ഹജ്ജ് യാത്രക്കാരന് വെള്ളം കൊടുക്കലും മുസ്ലിം പള്ളികളുടെ കേന്ദ്രമായ സാക്ഷാൽ മക്കത്തെ പള്ളിയായ മസ്ജിദുൽ ഹറാം പരിപാലിക്കലും ഒന്നും ഒരു പുണ്യകർമ്മമല്ല എന്ന് ഖുർആൻ വെട്ടിത്തുറന്നു പറഞ്ഞത് നാം ഓർക്കുക. പള്ളിപ്പണിക്ക് കൊടുക്കുന്ന ഒരു 100 രൂപ ഒരു പാവപ്പെട്ട കുടുംബത്തിന് നൽകിയാൽ അത് 700-ഉം 70,000-ഉം ഇരട്ടിയായി അള്ളാഹു തിരിച്ചു നൽകും എന്ന് സാരം. ലക്ഷക്കണക്കിന് പള്ളികളുള്ള മുസ്ലിം സമുദായം ഖുർആൻ വളരെ പുണ്യം കുറച്ചു കാണിച്ച ആരാധനയ്ക്കും പള്ളിപ്പണിക്കും വേണ്ടി അമിതമായി വീണ്ടും വീണ്ടും ദുർവ്യയം ചെയ്യുന്നതാണ് മൗലവിയെ അരിശം കൊള്ളിച്ച മറ്റൊരു വസ്തുത. അതിന് മുസ്ലിങ്ങൾക്ക് പ്രചോദനം നൽകിയതോ അബൂഹുറൈറയുടെ കള്ളഹദീസുകളും. ഇവിടെ ഒരു മുസ്ലിം ഒരു പള്ളി പണിതാൽ സ്വർഗത്തിൽ അവനൊരു മുറി ഉറപ്പായി എന്ന് തട്ടിവിടാൻ ജൂതന്മാരിൽ നിന്നും ഇസ്ലാമിലേക്ക് വന്ന അബൂഹുറൈറ മറന്നില്ല. വിശുദ്ധ ഖുർആൻ പഠിക്കാത്ത മുസ്ലിം സമൂഹം മുആവിയയുടെ ഖുർആൻ വിരുദ്ധ ഭരണകാലത്ത് അബൂഹുറൈറയും തന്റെ 800-ഓളം വരുന്ന ശിഷ്യന്മാരും സംഘടിതമായി പ്രചരിപ്പിച്ച ആ കള്ള ഹദീസുകൾ തൊണ്ടതൊടാതെ വിഴുങ്ങുകയും ചെയ്തു.
സക്കാത്തുകളിൽ വെച്ച് ഏറ്റവും മുന്തിയ സക്കാത്ത് അധ്വാനിച്ച് കുടുംബം പോറ്റലാണ് എന്ന ഖുറാനിക സത്യവും മൗലവി വിളംബരം ചെയ്യുന്നു. നമസ്കാരത്തിന് ഇസ്ലാമിലുള്ള സ്ഥാനം, ഖുറാനിൽ നമസ്കാരത്തിനുള്ള സ്ഥാനം എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം വളരെ മനോഹരമായി വരച്ചു കാട്ടുന്നു. കേവല നമസ്കാരം ഒരു സത്കർമ്മമാണെന്നോ പുണ്യകർമ്മമാണെന്നോ, നമസ്കാരം കൊണ്ട് മാത്രം മോക്ഷമുണ്ടെന്നോ, നമസ്കാരം കൊണ്ട് മാത്രം സ്വർഗം നൽകാമെന്നോ ഖുറാനിൽ എവിടെയുമില്ല. ആ നമസ്കാരത്തോടൊപ്പം പരോപകാരമുള്ള സത്കർമ്മങ്ങൾ, സക്കാത്ത്, അഗതി സംരക്ഷണം തുടങ്ങിയ സത്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് മാത്രമാണ് സ്വർഗവും പരലോക മോക്ഷവുമൊക്കെ ഉള്ളത് എന്ന് ഖുറാൻ പഠിപ്പിക്കുന്നു. കള്ളുകുടി, വ്യഭിചാരം, കരാർ ലംഘനം, ചതി, കൊല തുടങ്ങിയ വൻദോഷങ്ങളൊന്നും ചെയ്യാത്ത വ്യക്തി നമസ്കരിച്ചിട്ടില്ലെങ്കിലും അവൻ ചെയ്യുന്ന അധ്വാനിച്ച് കുടുംബം പോറ്റുക തുടങ്ങിയ സത്കർമ്മങ്ങളുടെ പേരിൽ അള്ളാഹു അവന് പുറത്തു കൊടുക്കുമെന്നും മോക്ഷം നൽകുമെന്നും ഖുറാനിൽ നിന്ന് വ്യക്തമാകുന്നു. അതേസമയം സക്കാത്ത് നൽകാതെ, കുടുംബം പോറ്റാതെ ആരെങ്കിലും വലിയ നമസ്കാരക്കാരനായി ഞെളിഞ്ഞു നടന്നാൽ ആ നമസ്കാരം ഒരു വൻ കുറ്റമായി കണക്കാക്കുമെന്നും ആ നമസ്കാരത്തിന്റെ പേരിൽ അവനെ പിടികൂടി ശിക്ഷിക്കുമെന്നും ഖുറാൻ താക്കീത് ചെയ്യുന്നു. ഖുറാനിൽ നമസ്കാരത്തിനുള്ള സ്ഥാനം ഇതായിരിക്കെ, നമസ്കാരം ഒഴിവാക്കിയാൽ അവൻ കാഫിറായെന്നും നരകാവകാശിയായെന്നുമാണ് അബൂഹുറൈറ തന്റെ കള്ള ഹദീസുകളിലൂടെ പഠിപ്പിച്ചത്. ഖുറാനിന്റെ അടിസ്ഥാനത്തിൽ നമസ്കാരം, നോമ്പ്, ഹജ്ജ് തുടങ്ങിയ ആരാധനകൾ ഉപേക്ഷിക്കൽ ഒരു വൻ ദോഷമല്ല. വൻ ദോഷങ്ങളൊന്നും ചെയ്യാത്തവരുടെ ശിർക്കും കുഫറും ചെയ്യാത്ത, കള്ളുകുടി, വ്യഭിചാരം, കരാർ ലംഘനം, കൊല, ചതി എന്നിങ്ങനെയുള്ള വൻ ദോഷങ്ങളൊന്നും ചെയ്യാത്തവരുടെ ചെറുദോഷങ്ങൾ പോലും അള്ളാഹു പുറത്തു കൊടുക്കുമെന്നും ആദരണീയമായ ഒരു സ്ഥാനത്ത് അഥവാ സ്വർഗത്തിൽ അവരെ പ്രവേശിപ്പിക്കുമെന്നും ഖുറാൻ പറഞ്ഞതോർക്കുക. അതേസമയം വൻ ദോഷങ്ങൾ ചെയ്യുന്നവരുടെ ചെറുദോഷങ്ങൾക്ക് കൂടി ശിക്ഷ ലഭിക്കുമെന്നും ഖുറാൻ ഉണർത്തുന്നു. ഇതിന്റെ അർത്ഥം മുസ്ലിങ്ങൾ ആരും നമസ്കരിക്കേണ്ടതില്ല എന്നല്ല, മറിച്ച് ഖുറാനിലൂടെ അള്ളാഹുവും മുഹമ്മദ് നബി തിരുമേനിയും പഠിപ്പിച്ച നമസ്കാരത്തിന്റെ പ്രാധാന്യവും ഹദീസുകളിലൂടെ അബൂഹുറൈറ പഠിപ്പിച്ച നമസ്കാരത്തിന്റെ സ്ഥാനവും തമ്മിൽ അജഗജാന്തരമുണ്ട് എന്ന് വ്യക്തമാക്കലാണ്. ഇസ്ലാമിലെ വിശുദ്ധ ഖുറാനിലൂടെ മുഹമ്മദ് നബി തിരുമേനിയും അള്ളാഹുവും പഠിപ്പിച്ച നമസ്കാര സമയത്തിലും നമസ്കാരത്തിന്റെ രൂപത്തിലും നമസ്കാരത്തിന്റെ സ്ഥാനത്തിലും അബൂഹുറൈറയും മുആവിയയും തന്ത്രപരമായ പരിഷ്കാരങ്ങളിലൂടെ ഗുരുതരമായ അട്ടിമറികൾ നടത്തി എന്ന് സ്ഥാപിക്കുകയാണ് മൗലവി ചേകന്നൂർ ചെയ്തത്. അത് ഓരോന്നും വിശദമായി നാം പിന്നീട് അവതരിപ്പിക്കുന്നുണ്ട്. ആ ഭാഗം ശ്രദ്ധിച്ചു മനസ്സിലാക്കുക. നമസ്കാരം, നോമ്പ്, ഹജ്ജ് എന്നീ ആരാധനകൾക്ക് മുഹമ്മദ് നബിയും ഖുറാനും നൽകിയ പ്രാധാന്യം മുസ്ലിങ്ങളെ പഠിപ്പിക്കാതെ പ്രസ്തുത ആരാധനകൾക്കുള്ള സ്ഥാനം ഖുറാൻ പറഞ്ഞതിലും 70-ഉം 700-ഉം ഇരട്ടി പർവ്വതീകരിച്ച് പഠിപ്പിച്ച അബൂഹുറൈറ മുസ്ലിങ്ങളുടെ നമസ്കാര രൂപത്തിലും നമസ്കാര സമയത്തിലും തന്ത്രപരമായ തിരുത്തലുകൾ നടത്തി. പകലിന്റെ രണ്ടറ്റങ്ങളിലും രാത്രിയിലുമായി 3 നേരം നമസ്കരിക്കണമെന്ന് ഖുറാനിലൂടെ അള്ളാഹുവും മുഹമ്മദ് നബിയും പഠിപ്പിക്കുമ്പോൾ പകലിന്റെ ഒത്ത നടുക്കും രാത്രിയുടെ ആരംഭത്തിലും ഓരോ നമസ്കാരം അധികരിപ്പിച്ചുകൊണ്ട് 5 നേരം നമസ്കരിക്കണമെന്നും അതാണ് നബിചര്യ എന്നുമാണ് അബൂഹുറൈറ കള്ള ഹദീസിലൂടെ പഠിപ്പിച്ചത്. നമസ്കാരം 3 നേരം മാത്രമാണെന്ന ഖുറാൻ വിരുദ്ധമല്ലാത്ത ഹദീസ് തന്റെ ആദ്യകാലങ്ങളിൽ അബൂഹുറൈറ പ്രചരിപ്പിച്ചതായും ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം.
രാവിലത്തെ നമസ്കാരം പ്രഭാതത്തിലോ പ്രഭാതം കഴിഞ്ഞു നിഴൽ പരക്കുന്ന സമയത്തോ നമസ്കരിക്കാൻ ഖുർആൻ അനുവാദം നൽകുന്നു. എങ്കിലും രാവിലത്തെ നമസ്കാരം പകലിന്റെ അറ്റത്ത് അഥവാ നേരം വെളുത്തതിനു ശേഷം നമസ്കരിക്കലാണ് ഉത്തമം എന്ന് ഖുർആനിന്റെ ആവർത്തിച്ചുള്ള കൽപ്പനയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. എന്തുകൊണ്ടെന്നാൽ വിശ്വാസികളിൽ മഹാഭൂരിപക്ഷം വരുന്ന സാധാരണ മനുഷ്യരിൽ 95% രാത്രി ഉറക്കം കഴിഞ്ഞ് എഴുന്നേൽക്കുന്ന സമയമാണ് വിശുദ്ധ ഖുർആനും മുഹമ്മദ് നബിയും രാവിലെയുള്ള നമസ്കാരത്തിന് തിരഞ്ഞെടുത്തത് എന്നറിയുക. പ്രഭാതത്തിനു മുമ്പ് എഴുന്നേറ്റ് നമസ്കരിക്കാൻ താൽപര്യമുള്ള നിഷ്കളങ്കരായ അപൂർവം ചിലരെ പരിഗണിച്ചുകൊണ്ട് അപ്പോഴും ഫജർ നമസ്കാരം അനുഷ്ഠിക്കാം എന്നൊരു അനുവാദം നൽകുക മാത്രമാണ് ഖുർആനും മുഹമ്മദ് നബിയും ചെയ്തത്. എന്നാൽ ജൂതന്മാരെ പോലെ പ്രഭാതത്തിനു മുമ്പ് രാത്രിയുടെ അറ്റത്ത് ഉറക്കം തീരുന്നതിന് മുമ്പ് തട്ടിപ്പടഞ്ഞെഴുന്നേറ്റ് ബുദ്ധിമുട്ടി നമസ്കരിക്കുകയാണ് ഉത്തമം എന്നാണ് ജൂതനായ അബൂഹുറൈറ സുന്നികളെ പഠിപ്പിച്ചത്. അതിനുവേണ്ടി 100 കള്ള ഹദീസുകൾ ഉണ്ടാക്കിയിട്ടും നേരം വെളുക്കുന്നതിന് മുമ്പ് നബി തിരുമേനി കേട്ടിട്ടില്ലാത്തൊരു ബാങ്ക് വിളി നടപ്പിലാക്കിയിട്ടും 95% വരുന്ന സാധാരണക്കാരായ വിശ്വാസികൾ ജുമാഅത്ത് നമസ്കാരത്തിന് പള്ളിയിൽ എത്തുന്നില്ല എന്നറിയുക. അപ്പോൾ ഇവിടെ വിജയിച്ചു നിൽക്കുന്നതും നടന്നുകൊണ്ടിരിക്കുന്നതും അള്ളാഹുവും റസൂലും പഠിപ്പിച്ച പ്രകൃതി മതമായ വിശുദ്ധ ഖുർആനാണ്. അബൂഹുറൈറയുടെ കള്ള ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ പടുത്തുയർത്തിയ ജൂത ഇസ്ലാം അല്ല എന്നറിയുക. അബൂഹുറൈറയുടെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് അല്ല എന്നും അറിയുക. അതുപോലെ പകലിന്റെ 2 അറ്റത്തെ നമസ്കാരമായ അസർ നമസ്കാരം സൂര്യൻ മധ്യാഹ്നത്തിൽ നിന്നും തെറ്റിയതുമുതൽ അഥവാ ഉച്ച തിരിഞ്ഞതുമുതൽ വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്നതുവരെയുള്ള സമയത്തിനിടയിൽ നമസ്കരിക്കാമെന്ന് ഖുർആനിൽ നിന്ന് മനസ്സിലാകുന്നു. അതുപോലെ രാത്രി നമസ്കാരം അഥവാ ഇഷാ നമസ്കാരം സൂര്യൻ അസ്തമിച്ചതുമുതൽ തുടങ്ങുന്ന രാത്രിയുടെ ആദ്യയാമങ്ങളിൽ തുടങ്ങി രാത്രിയുടെ അന്ത്യയാമം വരെയുള്ള സമയത്തിൽ എപ്പോൾ വേണമെങ്കിലും നമസ്കരിക്കാം. മുസ്ലിങ്ങളുടെ നിത്യേനയുള്ള ഈ നമസ്കാരത്തിന് വളരെ വിശാലമായ സമയപരിധി നിർണയിച്ചു തന്നത് അള്ളാഹുവിന്റെ മഹത്തായ കരുണയുടെയും അനുഗ്രഹത്തിന്റെയും ഭാഗമത്രേ. ലോകത്തിന്റെ ഏത് കോണിലുമുള്ള മുസ്ലിങ്ങൾക്കും അവരുടെ നിത്യജോലിയും വ്യക്തിപരമായ മറ്റു ആവശ്യങ്ങളും കണക്കിലെടുത്ത് സൗകര്യം പോലെ ഭയഭക്തിയോടുകൂടി അള്ളാഹുവിനെ നമസ്കരിക്കുവാൻ പ്രസ്തുത സമയനിർണയം മൂലം സാധ്യമത്രേ. പ്രത്യേകിച്ച് പ്രാർത്ഥനയല്ല, ജീവിതായോധനവും പരോപകാരമുള്ള സൽക്കർമ്മങ്ങളുമാണ് ജീവിത വിജയത്തിനും പരലോകമോക്ഷത്തിനുമൊക്കെ ആധാരം എന്ന് ഖുർആൻ വെട്ടിത്തുറന്ന് പ്രഖ്യാപിച്ചത് നിത്യ നമസ്കാരത്തിന്റെ സമയനിർണയത്തിലുള്ള ഈ വിശാലതയോടൊപ്പം ഓർക്കുന്നത് നല്ലതാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നിത്യ ആരാധനയ്ക്ക് വേണ്ടി, നിത്യ നമസ്കാരത്തിനു വേണ്ടി ഖുർആൻ വളരെയധികം പ്രാധാന്യത്തോടുകൂടി പഠിപ്പിച്ച സക്കാത്ത് എന്ന കുടുംബം പോറ്റുന്നതിനാവശ്യമായ തൊഴിൽ മാറ്റിവെക്കാൻ പാടില്ല. നേരെ മറിച്ച് ഖുർആൻ നമസ്കാരത്തെക്കാളും 70 പ്രാധാന്യത്തോടുകൂടി പഠിപ്പിച്ച അധ്വാനിച്ച് കുടുംബം പോറ്റുക എന്ന അടിസ്ഥാനപരമായ സക്കാത്തിനു വേണ്ടി നിത്യ നമസ്കാരങ്ങൾ ഖുർആൻ പറഞ്ഞ വിശാലമായ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് എങ്ങോട്ട് വേണമെങ്കിലും മാറ്റിവെക്കാം. മുഹമ്മദ് നബിയും വിശുദ്ധ ഖുർആനും പകലിന്റെ 2 രാത്രിയിലുമായി വിശാലമായ 3 സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നിത്യ നമസ്കാരം നിർവഹിക്കണം എന്ന് പഠിപ്പിച്ചപ്പോൾ വളരെ സങ്കുചിതമായ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് 5 സംഘടിതമായി നമസ്കരിക്കണമെന്നും ആ നിത്യേനയുള്ള സംഘടിത നമസ്കാരത്തിന് തൊഴിൽ പോലും സക്കാത്ത് പോലും മാറ്റിവെക്കണം എന്നുമാണ് അബൂഹുറൈറയും മുആവിയയും പഠിപ്പിച്ചത്. ഇന്നും സൗദി അറേബ്യയിൽ നിത്യ നമസ്കാരത്തിനു വേണ്ടി കടകളും ഹോട്ടലുകളും ഓഫീസുകളുമൊക്കെ ബലമായി നിർബന്ധിച്ചടപ്പിക്കുന്ന ഒരവസ്ഥാവിശേഷമാണുള്ളത്. തികച്ചും ഖുർആൻ വിരുദ്ധമായ ഈ നടപടിക്രമം തുടങ്ങിയത് നബിയുടെ കാലത്തല്ലെന്നും മറിച്ച് നബിയുടെ മരണം കഴിഞ്ഞു സുമാർ 30 കഴിഞ്ഞപ്പോൾ കപടനായ മുആവിയ മക്കാ മദീനയിൽ രാജാവായപ്പോൾ തന്റെ ഇമാമായിരുന്ന അബൂഹുറൈറയുടെയും 800 ശിഷ്യന്മാരുടെയും സഹായത്തോടെ വളർത്തിയെടുത്തതാണ് അതെന്നും നാം അറിയുക. അതെല്ലാം വിശദമായി മറ്റൊരിടത്ത് നാം സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്.
നബിയും കൂട്ടുകാരും വളരെയധികം കഷ്ടപ്പാടുകൾ സഹിച്ച് മക്കാ മദീനയിൽ വളർത്തിയെടുത്തതും ഖുർആൻ വളരെയധികം പ്രാധാന്യത്തോടുകൂടി പഠിപ്പിച്ചതും ജമാഅത്തായി സംഘടിതമായി പള്ളിയിൽ വന്ന് നമസ്കരിക്കാൻ ഖുർആൻ ആഹ്വാനം ചെയ്തതുമായ ഒരേയൊരു നമസ്കാരവുമായ ജുമാ നമസ്കാരത്തിനു വേണ്ടിയല്ലാതെ നിത്യ നമസ്കാരത്തിനു വേണ്ടി തൊഴിലും കച്ചവടവും കൃഷിയും മറ്റിടപാടുകളുമൊക്കെ മാറ്റിവെക്കണമെന്ന് ഖുർആൻ എവിടെയും പഠിപ്പിച്ചില്ല. എന്നാൽ ഖുർആനിന് കടക വിരുദ്ധമായി താനുണ്ടാക്കിയ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് എന്ന സംഘടനയുടെ മുഖമുദ്രയായ 5 നമസ്കാരത്തിനു വേണ്ടി എല്ലാവരും കച്ചവടവും കൃഷിയും മാറ്റിവെക്കണമെന്നും ദിവസവും 5 പള്ളിയിൽ വരണമെന്നുമാണ് മുആവിയയും അബൂഹുറൈറയും പഠിപ്പിച്ചത്. നിത്യേന ദിനം പ്രതി പള്ളിയിൽ പോയുള്ള സംഘടിത നമസ്കാരം മുസ്ലിങ്ങൾക്ക് അപ്രായോഗികമാണെന്നാണ് ഖുർആനിൽ നിന്നും മനസ്സിലാകുന്ന മറ്റൊരത്ഭുത സത്യം. എന്നാൽ നിത്യവും പള്ളിയിൽ പോയി സംഘടിതമായി നമസ്കരിക്കൽ കണ്ണുപൊട്ടന് പോലും നിർബന്ധമാണെന്നാണ് നബിയുടെ പേരിൽ കള്ള ഹദീസുണ്ടാക്കി അബൂഹുറൈറ പഠിപ്പിച്ചത്. മാത്രമല്ല, നിത്യവും അഞ്ചു നേരം ജമാഅത്ത് നമസ്കാരത്തിന് പള്ളിയിലെത്താത്ത മുസ്ലിങ്ങളുടെ വീടിന് തീവയ്ക്കാൻ തന്റെ ആത്മമിത്രമായ പുന്നാര നബി തന്നോട് പറഞ്ഞിരിക്കുന്നു എന്ന പച്ചക്കള്ളവും നബിയുടെ പേരിൽ തട്ടിവിടാൻ ജൂതനായ അബൂഹുറൈറയ്ക്ക് മടിയുണ്ടായിരുന്നില്ല. ഇത്രയൊക്കെ വിശുദ്ധ ഖുറാനിനും മുഹമ്മദ് നബിക്കുമെതിരായി ഒരു അഞ്ചു നേരത്തെ നമസ്കാരവും അതിനനുസരിച്ചുള്ള കള്ള ഹദീസുകളും സംഘടിതമായി നടപ്പിലാക്കിയിട്ടും പ്രചരിപ്പിച്ചിട്ടും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന തന്റെ ജൂതമതം നബിയുടെ ഇസ്ലാം പോലെ അനായാസം വളർന്നില്ല. എന്തുകൊണ്ടെന്നാൽ അബൂഹുറൈറയുടെയും മുആവിയയുടെയും സൃഷ്ടിയായ അഞ്ചു നേര നമസ്കാരം അവർ പഠിപ്പിച്ച അത്ര ഗൌരവത്തിലും പ്രാധാന്യത്തിലും മുസ്ലിങ്ങൾ എടുത്തിരുന്നെങ്കിൽ എല്ലാ ദിവസവും മുസ്ലിം പള്ളികൾ ജുമാ നമസ്കാരത്തിനെന്ന പോലെ വിശ്വാസികളെ കൊണ്ട് തിങ്ങി നിറയുമായിരുന്നു. പക്ഷേ അങ്ങനെ സംഭവിച്ചില്ല, അങ്ങനെ സംഭവിക്കുന്നില്ല. മുആവിയയും അബൂഹുറൈറയും മക്ക മദീനയിൽ വളരെ ആസൂത്രിതമായി നടപ്പിലാക്കിയ ഒരട്ടിമറി നമസ്കാരമായ അഞ്ചു നേര ജമാഅത്ത് നമസ്കാരം നബിയുടേതാണെന്ന് തെറ്റിദ്ധരിച്ച് ആത്മാർത്ഥമായി വിശ്വസിച്ച ഒരു 5% മുസ്ലിങ്ങൾ മാത്രമാണ് സൗദി അറേബ്യയിൽ പോലും നിത്യവും പള്ളിയിൽ എത്തുന്നത് എന്നറിയുക. നമ്മുടെ നാട്ടിലാകട്ടെ അബൂഹുറൈറയുടെ ആ ജൂത നമസ്കാരത്തിന് പലപ്പോഴും പല പള്ളികളിലും ആളില്ലാത്ത അവസ്ഥയാണുള്ളത് എന്നറിയുക. സൗദി അറേബ്യയിൽ നിത്യവും അഞ്ചു നേരവും മുആവിയയുടെ കൂലിപ്പട്ടാളത്തിന്റെ താവഴിക്കാരായ മുത്തവ്വമാർ നിർബന്ധിച്ചിട്ട് പോലും മുസ്ലിം പള്ളികൾ വെള്ളിയാഴ്ച ദിവസത്തിലേതുപോലെ മുസ്ലിങ്ങളെ കൊണ്ട് തിങ്ങി നിറയുന്നില്ല. എന്നാൽ അല്ലാഹും റസൂലും പഠിപ്പിച്ച ഖുർആൻ പ്രത്യേകം പേരെടുത്ത് പറഞ്ഞ വിശ്വാസികളോട് പള്ളിയിൽ വന്ന് സംഘടിതമായി നമസ്കരിക്കാൻ ഖുർആൻ പഠിപ്പിച്ച ജുമാ നമസ്കാരത്തിന് മുത്തവ്വമാർ നിർബന്ധിച്ചിട്ടില്ലെങ്കിലും മുസ്ലിങ്ങൾ സന്തോഷത്തോടുകൂടി അലങ്കാരമുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് ആഹ്ലാദത്തോടെ പള്ളിയിലേക്ക് കൂട്ടം കൂട്ടമായി നീങ്ങുന്നത് കാണാം. അപ്പോൾ ഇവിടെ വിജയിച്ചു നിൽക്കുന്നത് അള്ളാഹുവിന്റെ മതമായ വിശുദ്ധ ഖുർആൻ മാത്രമാണ്. നബി തിരുമേനി പഠിപ്പിച്ച വിശുദ്ധ ഖുർആൻ എന്ന ഖുർആൻ സുന്നത്ത് പ്രസ്ഥാനത്തിന്റെ മഹത്വവും അബൂഹുറൈറയുണ്ടാക്കിയ സുന്നത്ത് ജമാഅത്ത് എന്ന ഖുർആൻ വിരുദ്ധ ഹദീസ് സംഘടനയുടെ പാപ്പരത്വവും നാം വിശദമായി പിന്നീട് പഠിക്കുന്നുണ്ട്. ഇടയ്ക്കൊന്നു പറഞ്ഞോട്ടെ, ഇസ്ലാമിൽ നടന്ന ഗുരുതരമായ അട്ടിമറികളുടെ പൊരുൾ അന്വേഷിക്കുന്ന നാം ഇസ്ലാമിന്റെ കേന്ദ്രമായ സൗദി അറേബ്യയിലെ മക്ക മദീനയിലോ റിയാദിലോ സുൽഫിയിലോ ഒക്കെ കുറച്ചുകാലം ജീവിക്കണം. അപ്പോൾ മാത്രമേ അബൂഹുറൈറയും മുആവിയയും ഇസ്ലാമിൽ നടത്തിയ ഗുരുതരമായ അട്ടിമറികളെക്കുറിച്ച് നമുക്ക് ശരിയായ ഒരു ചിത്രം ലഭിക്കുകയുള്ളൂ. നിത്യ നമസ്കാരം ഒഴിവാക്കാൻ പറ്റാത്ത വിധം 3 സമയപരിധികൾ രാവിലെയും വൈകുന്നേരവും രാത്രിയിലുമായി 3 സമയപരിധികൾ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹുവും നബിയും പഠിപ്പിച്ചപ്പോൾ കച്ചവടക്കാരെയും കർഷകരെയും വിദ്യാർത്ഥികളെയും ഓഫീസ് ജോലിക്കാരെയും ദിവസത്തിൽ ഒരിക്കലെങ്കിലും ശല്യം ചെയ്യുന്ന ഒരു 5 നമസ്കാര സമയമാണ് ഹദീസിലൂടെ അബൂഹുറൈറ നടപ്പിലാക്കിയത്. ഖുർആൻ പഠിപ്പിച്ചതുപോലെ പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരു മുസ്ലിമിന് നമസ്കാരം ഒഴിവാക്കാൻ സാധ്യമല്ല. നമസ്കാരം കലാ വീട്ടുക, നമസ്കാരം വൈകിപ്പോകുക, നമസ്കാരം നഷ്ടപ്പെടുക എന്നൊരു സംഭവവും യഥാർത്ഥ ഇസ്ലാമിലില്ല, വിശുദ്ധ ഖുർആനിലുമില്ല. യാത്രയിലും നടന്നും ഇരുന്നും കുതിരപ്പുറത്തിരുന്നും ബസ്സിലിരുന്നുമൊക്കെ വേണ്ടി വന്നാൽ നമസ്കരിക്കാവുന്ന ഒരു നമസ്കാരമത്രേ നബി തിരുമേനി പഠിപ്പിച്ച ഖുർആനിലെ നമസ്കാര രൂപം. ഖുർആൻ പറഞ്ഞ 3 നേരത്തിന് പകരം നിത്യ നമസ്കാരം 5 ഹദീസ് ഗ്രന്ഥങ്ങളിലെ അബൂഹുറൈറയുടെ എല്ലാ കള്ള ഹദീസുകളെയും ഖുർആൻ ദുർവ്യാഖ്യാനങ്ങളെയും അപഗ്രഥിച്ചുകൊണ്ട് ആ ഖുർആൻ ദുർവ്യാഖ്യാനങ്ങളുടെ പൊള്ളത്തരവും ദുരുദ്ദേശങ്ങളും പുറത്തു കാണിച്ചുകൊണ്ട് 4 വിലപ്പെട്ട ഗ്രന്ഥങ്ങൾ മൗലവി ചേകനൂർ രചിക്കുകയുണ്ടായി. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് എന്ന ഖുർആൻ വിരുദ്ധ ഹദീസ് സംഘടനയുടെ അടിത്തറ തകർത്ത് തരിപ്പണമാക്കിയതായിരുന്നു മൗലവിയുടെ നമസ്കാരത്തെക്കുറിച്ചുള്ള ആ ഗ്രന്ഥങ്ങൾ. സുന്നി മുജാഹിദ് ജമാഅത്ത് മൗലവിമാർക്ക് തീരാത്ത തലവേദനയായി ചേകന്നൂർ മൗലവിയുടെ ആ ഗ്രന്ഥങ്ങൾ ഇന്നും നിലനിൽക്കുന്നു. ചുരുക്കത്തിൽ മുആവിയയുടെയും അബൂഹുറൈറയുടെയും ഖുർആൻ വിരുദ്ധ സംഘടനയായ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് എന്ന ഹദീസ് സംഘടനയുടെ മുഖമുദ്രയായ 5 സംഘടിത നമസ്കാരം നബി തിരുമേനി കേട്ടിട്ട് പോലുമില്ലാത്ത, ഖുറാനിലില്ലാത്ത, ഖുറാനിക ആശയങ്ങൾക്ക് കടക വിരുദ്ധമായ 7 തെറ്റുകളുള്ള ഒരു ബാങ്ക് വിളി, പ്രധാന നമസ്കാരങ്ങൾക്ക് മുമ്പും പിമ്പുമായുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ, സുന്നത്ത് നോമ്പുകൾ, താടി തൊപ്പി എന്നിവ ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെ അല്ലെന്നും അദ്ദേഹം ഖുർആൻ കൊണ്ട് സമർത്ഥിച്ചു. അദ്ദേഹത്തിന്റെ അമൂല്യങ്ങളായ 15 ഗ്രന്ഥങ്ങൾ അതിന് വ്യക്തമായ ദൃഷ്ടാന്തങ്ങളത്രേ. വിശുദ്ധ ഖുർആനും ഖുർആൻ വിരുദ്ധമല്ലാത്ത ഹദീസുകളും ഇസ്ലാമിക ചരിത്രവും മൗലവി ചേകന്നൂരിന്റെ വാദങ്ങൾ 100% ശരിയായിരുന്നു എന്നതിന് വ്യക്തമായ സാക്ഷികളത്രേ. മുജാഹിദ് ജമാഅത്ത് മൗലവിമാർക്ക് ആ വാദങ്ങൾ ദഹിച്ചിരുന്നില്ലെങ്കിലും
നബി തിരുമേനി പഠിപ്പിച്ച വിശുദ്ധ ഖുർആനിലെ മൂന്ന് നേരത്തെ നമസ്കാരത്തെ അഞ്ചു നേരമാക്കിയ അബൂഹുറൈറയും മുആവിയയും നബി തിരുമേനിയുടെ നമസ്കാര രൂപത്തെയും വെറുതെ വിട്ടില്ല. ലോക മുസ്ലിങ്ങൾ ഇന്ന് നമസ്കരിക്കുന്നത് പോലെയല്ല 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് ലോകാനുഗ്രഹിയായ ആ നബി തിരുമേനി നമസ്കരിച്ചിരുന്നത് എന്നും മുസ്ലിങ്ങളുടെ ഇന്നത്തെ നമസ്കാര രൂപത്തിൽ വിശുദ്ധ ഖുർആന് കടകവിരുദ്ധമായ 30 തെറ്റുകളുണ്ടെന്നും മൗലവി ചേകന്നൂർ അക്കമിട്ട് സമർത്ഥിച്ചു. നമസ്കാരത്തിലെ ആ ഖുർആൻ വിരുദ്ധ ക്രമക്കേടുകൾ മാറ്റി നിർത്തിയാണ് മുസ്ലിങ്ങൾ നമസ്കരിക്കേണ്ടതെന്നും അതായിരുന്നു മുഹമ്മദ് നബി തിരുമേനിയുടെ നമസ്കാര രൂപമെന്നും വിശുദ്ധ ഖുർആനിലെ ആ നമസ്കാര രൂപമാണ് മുസ്ലിങ്ങൾ സ്വീകരിക്കേണ്ടതെന്നും തന്റെ നമസ്കാരം എങ്ങനെ, എത്ര, എപ്പോൾ എന്ന ഗ്രന്ഥത്തിൽ മൗലവി സമർത്ഥിച്ചു. അത്ഭുതകരമെന്ന് പറയട്ടെ, അദ്ദേഹത്തിന്റെ ആ വാദമുഖങ്ങൾക്കൊന്നും അദ്ദേഹത്തിന്റെ ആ ആരോപണങ്ങൾക്കൊന്നും പണ്ഡിതോചിതമായ മറുപടി പറയാൻ പുരോഗമനവാദികളായ മുജാഹിദ് ജമാഅത്ത് മൗലവിമാർക്ക് പോലും കഴിഞ്ഞിട്ടില്ല. സി എൻ മൗലവിയുടെ അഞ്ചുനേര നമസ്കാരം ഖുർആനിലെന്ന മറുപടി ഗ്രന്ഥവും ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിന്റെയും സലാം സുല്ലമിയുടെയും ഹുസൈൻ സലഫിയുടെയും മറുപടി പ്രഹസനങ്ങളും അതിനുള്ള വ്യക്തമായ രേഖകളത്രേ. സത്യാന്വേഷികളായ മുസ്ലിം സുഹൃത്തുക്കൾ മൗലവി ചേകന്നൂരിന്റെ ഗ്രന്ഥത്തോടൊപ്പം പ്രസ്തുത മറുപടി ഗ്രന്ഥങ്ങളും തേടിപ്പിടിച്ച് വായിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നമസ്കാരത്തിന്റെ എണ്ണത്തിലും രൂപത്തിലും അബൂഹുറൈറ നടത്തിയ അഴിമതി ഖുർആൻ കൊണ്ട് തിരുത്തി എഴുതിയതിനാലാണ് സുന്നി മുജാഹിദ് ജമാഅത്ത് മൗലവിമാരുടെ അടങ്ങാത്ത വിദ്വേഷവും വധഭീഷണിയും മൗലവി ചേകന്നൂരിന് ഏറ്റുവാങ്ങേണ്ടി വന്നത്. പക്ഷേ അതുകൊണ്ടൊന്നും ധീരനായ ഖുർആൻ പണ്ഡിതൻ അടങ്ങിയിരുന്നില്ല. നബിയുടെ കാലശേഷം 4 ഖലീഫയായിരുന്ന ഹസ്രത്ത് അലിയെ ചതിച്ചുകൊണ്ട് ഇസ്ലാമിക ഭരണം കയ്യിലാക്കുകയും ഹസ്രത്ത് അലിയെയും അനുചരന്മാരെയും ഇസ്ലാമിന്റെ കേന്ദ്രമായ മക്ക മദീനയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തുകൊണ്ടാണ് മുആവിയയും മകൻ യസീദും 30 വർഷത്തോളം മക്ക മദീനയിൽ തന്റെ ഏകാധിപത്യ രീതിയിലുള്ള ഖുർആൻ വിരുദ്ധ രാജഭരണം നടപ്പിലാക്കിയത്. പ്രസ്തുത കാലഘട്ടത്തിലാണ് നബിചര്യ, നബിയുടെ സുന്നത്ത് എന്നീ പേരുകളിൽ പലതും തന്ത്രപൂർവ്വം സാവധാനം ഇസ്ലാമിൽ കൂട്ടിച്ചേർക്കാൻ മുആവിയയ്ക്കും അബൂഹുറൈറക്കും സാധിച്ചത്. നബിയോട് അതിരറ്റ ബഹുമാനവും സ്നേഹവും ഒക്കെയുള്ളത് കാരണം നബിവചനം, നബിചര്യ എന്നൊക്കെ പറഞ്ഞ് എന്തു മണ്ടത്തരവും പറഞ്ഞാൽ അതപ്പടി സ്വീകരിക്കുന്ന നവമുസ്ലിങ്ങളായ കാട്ടറബികളായിരുന്നു അന്ന് മക്കയിലുണ്ടായിരുന്ന ഭൂരിപക്ഷം ജനങ്ങളും. നബിയെ ആരാധിക്കാൻ വരെ തയ്യാറായി നിന്ന ആ കാട്ടറബികൾക്കിടയിൽ നബി തിരുമേനിയെ ഒരു ദൈവമാക്കി തന്നെ, അമാനുഷികമായ പല കഴിവുകളുമുള്ള ഒരു ദൈവമാക്കി തന്നെ അബൂഹുറൈറയും മുആവിയയും ചിത്രീകരിച്ചു. ഖുർആന്റെ ആ അധ്യാപനങ്ങളൊന്നും ചെവിക്കൊള്ളാതെ ഒരു പരിപൂർണ മനുഷ്യനായ ദൈവദൂതൻ എന്ന് ഖുർആൻ ആവർത്തിച്ചു പരിചയപ്പെടുത്തിയ നബി തിരുമേനിയെ ആ രീതിയിൽ കാണാതെ നബിയെ ദൈവിക ശക്തിയുള്ള അമാനുഷികമായ പല കഴിവുകളുമുള്ള ഒരു ദൈവമാക്കി തന്നെ പൂജിക്കാൻ തയ്യാറായ അന്നത്തെ ആ കാട്ടറബികളുടെ ബാക്കി പത്രമത്രേ ഇന്നത്തെ സുന്നികൾ. പ്രാർത്ഥനയിൽ, നമസ്കാരത്തിൽ ഏകനായ ദൈവത്തോടൊപ്പം മറ്റാരെയും വിളിക്കരുതെന്ന് ഖുർആൻ കർശനമായ നിലയിൽ ഉപദേശിക്കുന്നു. അതേസമയം നമസ്കാരത്തിന്റെ അവസാനത്തിൽ അത്തഹിയാത്തിൽ മരിച്ചുപോയ നബിയെ വിളിച്ചു ഒരു സലാം പറയണമെന്നു അബൂഹുറൈറ പഠിപ്പിച്ചു. അങ്ങനെയാണത്രേ നബി നമസ്കാരരൂപം പഠിപ്പിച്ചത്. മരിച്ചവരാരും വിളി കേൾക്കില്ല എന്ന് ഖുർആൻ പഠിപ്പിക്കുമ്പോൾ മരിച്ചുപോയ നബി ആ വിളി കേൾക്കുന്നു എന്ന് ലോകസുന്നികൾ വിശ്വസിക്കുന്നു. ആ ഖുർആനിക സിദ്ധാന്തം തകർത്തതിന്റെ പിന്നിൽ അബൂഹുറൈറയുടെ തലച്ചോറാണ് എന്നാണ് ചേകന്നൂർ മൗലവി കണ്ടെത്തിയത്. സ്വന്തം പേര് വിളിച്ചുകൊണ്ട്, സ്വയം പേര് വിളിച്ചുകൊണ്ട് നബി തിരുമേനി നബിക്ക് തന്നെ ഒരു സലാം പറയില്ല എന്നിരിക്കെ, ഹേയ് നബി, നിനക്കല്ലാഹുവിന്റെ സലാം ഉണ്ടാകട്ടെ, അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് ലോകസുന്നികൾ അവരുടെ നമസ്കാരത്തിൽ പറയുമ്പോൾ വിശുദ്ധ ഖുർആനിന്റെ 5-ലധികം സിദ്ധാന്തങ്ങളാണ് അവരറിയാതെ തകർന്നുപോകുന്നത്. അള്ളാഹുവിനോടൊപ്പം മറ്റാരെയും പ്രാർത്ഥനയിൽ വിളിക്കരുതെന്ന് ഖുർആൻ പഠിപ്പിക്കുമ്പോൾ അത് ആദ്യമായി പഠിപ്പിച്ച നബിയെ തന്നെ വിളിച്ചുകൊണ്ട് നബിക്കൊരു സലാം പറഞ്ഞുകൊണ്ട് ആ ഖുർആനിയ സിദ്ധാന്തം തകർക്കുക. പിൽക്കാലത്ത് സുന്നികൾക്ക് മുഹിദ്ദീൻ ഷെയ്ഖിനെയും ബദരീങ്ങളെയും ഒക്കെ വിളിക്കാൻ പ്രചോദനം നൽകിയത്, മുസ്ലിങ്ങൾക്കിടയിൽ ഷിർക്കിന്റെ വിത്തുപാകാൻ കാരണമായത്, സുന്നികൾക്കിടയിൽ ഇസ്തിഗാസ എന്ന ഷിർക്കൻ അനാചാരത്തിന്റെ വിത്തുപാകാൻ കാരണമായത് അത്തരം വിളികളായിരുന്നു എന്നാണ് മൗലവിയുടെ കണ്ടെത്തൽ. ഹേയ് നബി, നിനക്ക് അല്ലാഹുവിന്റെ സലാം ഉണ്ടാവട്ടെ എന്ന് നബി തന്നെ നബിയുടെ നമസ്കാരത്തിൽ നബിയെ വിളിച്ച് സലാം പറയുമോ? തലക്ക് വെളിവില്ലാത്തവരല്ലേ അങ്ങനെ പറയുകയുള്ളൂ? അതോ നബിക്കൊരു പ്രത്യേക നമസ്കാര രീതിയും മുസ്ലിങ്ങളായ നമുക്ക് മറ്റൊരു നമസ്കാര രൂപവുമോ? നാം വളരെ പാവനമെന്നും പുണ്യകർമ്മമെന്നും കരുതി ചെയ്തു പോന്ന നമ്മുടെ നിത്യേനയുള്ള നമസ്കാരത്തിൽ നിന്ന് 30 തെറ്റുകളാണ് മൗലവി ചേകന്നൂർ പറിച്ചെടുത്ത് വലിച്ചെറിഞ്ഞു കളഞ്ഞത്. വളരെ ഹൃദ്യവും ലളിതവുമായ ഖുർആനിലുള്ള നമസ്കാര രൂപം ഖുർആൻ കൊണ്ട് അദ്ദേഹം നമുക്ക് കാണിച്ചു തരികയും ചെയ്തു. അതുതന്നെയായിരുന്നു നബി തിരുമേനിയുടെ നമസ്കാര രൂപമെന്നും ഖുർആൻ വിരുദ്ധമല്ലാത്ത ഹദീസുകൾ കൊണ്ടും ഖുർആൻ വിരുദ്ധമല്ലാത്ത ചരിത്ര സത്യങ്ങൾ കൊണ്ടും അദ്ദേഹം തെളിയിക്കുന്നു. 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് ലോകാനുഗ്രഹിയായ നബി തിരുമേനി തന്റെ സഹാബിമാരെ പഠിപ്പിച്ചതുപോലെയല്ല നാം ഇന്ന് നമസ്കരിക്കുന്നത് എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ നമസ്കാരത്തിലെ അത്തഹിയാത്ത് എന്ന ഭാഗം. നബി വിശുദ്ധ ഖുർആനിന് കടകവിരുദ്ധമായ 15 തെറ്റുകളുള്ള അത്തഹിയാത്ത് ഓതിയിരുന്നില്ല എന്നും പകരം ഖുർആൻ 19 തവണ ഖുർആനിലൂടെ പഠിപ്പിച്ച തസ്ബീഹാണ് നബി സുജൂദ് കഴിഞ്ഞാൽ തന്റെ നമസ്കാരത്തിൽ അത്തഹിയാത്തിന് പകരം ചൊല്ലിയിരുന്നത് എന്നതിനും വിശുദ്ധ ഖുർആനിലും ഹദീസിലും ഇസ്ലാമിക ചരിത്രത്തിലും ധാരാളം തെളിവുകളുണ്ട് എന്ന് സമർത്ഥിക്കുകയാണ് മൗലവി ചേകന്നൂർ ചെയ്തത്. അതിനാൽ ആ ഭാഗം ശ്രദ്ധിക്കുക. അത്തഹിയാത്തിലെ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന ഒരൊറ്റ വിളിയിലൂടെ വിശുദ്ധ ഖുർആനും നബി തിരുമേനിയും പഠിപ്പിച്ച 5-ലധികം തത്വങ്ങളും സിദ്ധാന്തങ്ങളുമാണ് അബൂഹുറൈറയും മുആവിയയും തകർത്തത്. ആരാധനാലയങ്ങളെല്ലാം പള്ളികളെല്ലാം അള്ളാഹുവിനുള്ളതാണ് അഥവാ പള്ളികൾ ഏകദൈവത്തെ ആരാധിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. അതിനാൽ അവിടെ വെച്ചുള്ള പ്രാർത്ഥനകളിൽ അള്ളാഹുവിനെയല്ലാതെ മറ്റാരെയും വിളിച്ചു പോകരുത് എന്ന് വിശുദ്ധ ഖുർആനും മുഹമ്മദ് നബിയും പഠിപ്പിച്ചപ്പോൾ അത് ലോകത്ത് പഠിപ്പിച്ച അതേ നബിയെ തന്നെ വിളിച്ചുകൊണ്ട് ആ ഖുർആനിയ സിദ്ധാന്തം തകർക്കുക. മരിച്ചവരാരും വിളി കേൾക്കില്ല എന്ന് 10-ലധികം തവണ വിശുദ്ധ ഖുർആനും മുഹമ്മദ് നബിയും പഠിപ്പിച്ചപ്പോൾ മരിച്ചുപോയ നബി ആ വിളി കേൾക്കുന്നു എന്നാണ് ലോക സുന്നികളുടെ പൊതുവെയുള്ള വിശ്വാസം. മരിച്ചുപോയ മഹാത്മാക്കളായ ബദരീങ്ങളെയും മുഹിദ്ദീൻ ഷെയ്ഖിനെയും അജ്മീർ ഷെയ്ഖിനെയും മമ്പുറം തങ്ങളെയും ഒക്കെ വിളിച്ചു പ്രാർത്ഥിക്കാനും സഹായം അഭ്യർത്ഥിക്കാനും മുസ്ലീങ്ങൾക്കിടയിൽ സുന്നികൾക്കിടയിൽ ഇസ്തിഖാസ എന്ന ശിർക്കൻ അനാചാരത്തിന്റെ വിത്തുപാകാൻ കാരണമായത് നമസ്കാരത്തിൽ അത്തരം വിളികളാണെന്നായിരുന്നു മൗലവിയുടെ കണ്ടെത്തൽ. നമ്മുടെ നിത്യ നമസ്കാരത്തിൽ നബിയെ വിളിച്ചൊന്ന് സലാം പറയാമെന്നാണ് നബി പഠിപ്പിച്ചതെങ്കിൽ ആ സലാം മരിച്ചുപോയ നബി സന്നിധിയിൽ എത്തുന്നു എന്നാണ് സുന്നികളും മുജാഹിദുകളും ജമാഅത്തുകളും വിശ്വസിക്കുന്നതെങ്കിൽ മരിച്ചുപോയ മുഹിയുദ്ദീൻ ഷെയ്ഖിനെ വിളിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്ന സുന്നികളുടെ ന്യായമായ ചോദ്യത്തിനു മുമ്പിൽ ചൂളിപ്പോകുന്ന മുജാഹിദുകളെയാണ് നാം ഇവിടെയും കാണുന്നത്. അസ്സലാമു അലൈക്കും എന്ന പരമ്പരാഗത അറേബ്യൻ ശൈലിയിലല്ല, അസ്സലാമു അലൈക്കും എന്ന ജൂതശൈലിയിലല്ല, പകരം ഖുർആൻ 35 തവണയോളം പഠിപ്പിച്ച സലാമുൻ അലൈക്കും സലാം അലൈക്കും എന്ന ഖുർആനിക ശൈലിയാണ് മുസ്ലിങ്ങൾ അഭിവാദ്യം ചെയ്യുമ്പോൾ മാതൃകയാക്കേണ്ടത് എന്ന് ഖുർആനും മുഹമ്മദ് നബിയും ആവർത്തിച്ചാവർത്തിച്ചു പഠിപ്പിച്ചപ്പോൾ അസ്സലാമു അലൈക്കും എന്ന പരമ്പരാഗത അറേബ്യൻ ശൈലിയിലല്ല, അസ്സലാമു അലൈക്കും എന്ന ജൂതശൈലിയിലല്ല, പകരം ഖുർആൻ 35 തവണയോളം പഠിപ്പിച്ച സലാമുൻ അലൈക്കും സലാം അലൈക്കും എന്ന ഖുർആനിക ശൈലിയാണ് മുസ്ലിങ്ങൾ അഭിവാദ്യം ചെയ്യുമ്പോൾ മാതൃകയാക്കേണ്ടത് എന്ന് ഖുർആനും മുഹമ്മദ് നബിയും ആവർത്തിച്ചാവർത്തിച്ചു പഠിപ്പിച്ചപ്പോൾ അസ്സലാമു അലൈക്കും എന്ന പരമ്പരാഗത അറേബ്യൻ അഭിവാദന രീതി മുസ്ലിം ലോകത്ത് ഇസ്ലാമിന്റെ ലേബലിൽ സർവ്വവ്യാപകമായി. പൌരാണിക കാലം മുതലേ ജൂതസമ്പർക്കത്തിന്റെ ഭാഗമായി അറബികൾക്ക് കിട്ടിയ അസ്സലാമു അലൈക്കുമെന്ന പരമ്പരാഗത അറേബ്യൻ ജൂതശൈലിയായ അസ്സലാമു അലൈക്കുമെന്ന അഭിവാദന രീതി ഇസ്ലാമിന്റെ ലേബലിൽ വ്യാപകമാകാൻ അത് കാരണമായി. നബി തന്നെ നബിയെ സ്വയം പേർ വിളിച്ചുകൊണ്ട് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, ഏ നബിയെ നിനക്കല്ലാഹുവിന്റെ സലാമുണ്ടാകട്ടെ എന്ന് നബിയുടെ നമസ്കാരത്തിൽ നബിയെ വിളിച്ച് സലാം പറയുമോ? അതോ മുഹമ്മദ് നബി തിരുമേനിക്ക് ഒരു നമസ്കാര രൂപവും ലോക മുസ്ലിങ്ങൾക്ക് ലോക സുന്നികൾക്ക് മറ്റൊരു നമസ്കാര രൂപവുമോ? മനുഷ്യരെല്ലാം ഒന്നാണെന്നും മാനവരെല്ലാം ഒന്നാണെന്നും നാമെല്ലാം ഒരേ പിതാവിന്റെയും മാതാവിന്റെയും മക്കളാണെന്ന സത്യം ഓർക്കണമെന്നും നമ്മുടെ നിത്യ നമസ്കാരത്തിൽ അത് പ്രഖ്യാപിക്കണമെന്നും ലോകം കണ്ട ഏറ്റവും വലിയ മനുഷ്യസ്നേഹിയായ ആ നബി തിരുമേനി പഠിപ്പിച്ചിരുന്നു. അഥവാ സലാമുൻ അലൽ മുർസലീൻ എന്ന വിശുദ്ധ ഖുർആനിലെ സലാമിന്റെ മഹത്തായ പദം തസ്ബീഹിനോടൊപ്പം നമസ്കാരത്തിൽ സുജൂദ് കഴിഞ്ഞ ശേഷം ചൊല്ലാൻ നബി പഠിപ്പിച്ചിരുന്നു. അതിന് ഖുർആനിലും ഹദീസിലും തെളിവുകളുണ്ട്. സലാമുൽ അലൽ മുർസലീൻ, എല്ലാ ദൈവദൂതന്മാർക്കും ഭൂമിയിൽ വന്നുപോയ എല്ലാ ദൈവദൂതന്മാർക്കും എന്റെ സലാം. അഥവാ മുഹമ്മദ് നബിക്കും ഈസാ നബിക്കും മൂസാ നബിക്കും ഇസ്മായിൽ നബിക്കും ഇസ്ഹാഖ് നബിക്കും ശ്രീകൃഷ്ണനും ശ്രീബുദ്ധനും ശ്രീരാമനും ഇബ്രാഹിം നബിക്കും നോഹാ പ്രവാചകനും അഥവാ നൂഹ് നബിക്കും ആദൻ നബിക്കും എന്നല്ല, ഭൂമിയിൽ വന്നുപോയ എല്ലാ ദൈവദൂതന്മാർക്കും എന്റെ സലാം. ആ ദൈവദൂതന്മാർക്കെല്ലാം എന്റെ അഭിവാദ്യം. ആ ദൈവദൂതന്മാരെല്ലാം എനിക്കൊരുപോലെ ആദരണീയരാണ്. അവരെ ഞാൻ ഒരേപോലെ ബഹുമാനിക്കുന്നു. അവർക്കിടയിൽ യാതൊരു വിവേചനവും ഞാൻ കാണിക്കുന്നില്ല. ആ ദൈവദൂതന്മാർക്കൊക്കെ ഞാൻ അള്ളാഹുവിന്റെ രക്ഷ നേരുന്നു. ആ ദൈവദൂതന്മാർക്കൊക്കെ രക്ഷ നേരുന്നതിലൂടെ, ആ നബിമാർക്കൊക്കെ അഭിവാദ്യം അർപ്പിക്കുന്നതിലൂടെ, ആ നബിമാരുടെ അനുയായികൾക്കും ഞാൻ അഭിവാദ്യം അർപ്പിക്കുന്നു. അവർക്ക് ഞാൻ സലാം പറയുന്നു. ആ നബിമാരുടെ അനുയായികളെല്ലാം എന്റെ സഹോദരന്മാർ തന്നെ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ മാനവരാശി മുഴുവൻ, ഈ ഭൂമിയിലുള്ള മനുഷ്യരെല്ലാം എന്റെ സഹോദരങ്ങളാണെന്ന സത്യം ഞാൻ മനസ്സിലാക്കുന്നു. ഞാനത് ഉൾക്കൊള്ളുന്നു. ഞാനത് അംഗീകരിക്കുന്നു. ഞാനത് പ്രഖ്യാപിക്കുന്നു. വിശ്വാസികളായ മനുഷ്യവംശത്തിനാകെ എന്റെ സലാം എന്നാണ് വസ്സലാമുൻ അലൽ മുർസലീൻ എന്ന് ഖുർആൻ പഠിപ്പിച്ച 50 അധ്യായത്തിലെ 40 വചനത്തിലൂടെ ഖുർആൻ പഠിപ്പിച്ച വിശാല രൂപത്തിലുള്ള തസ്ബീഹിന്റെയും സലാമിന്റെയും അർത്ഥം. എന്നാൽ കൊടിയ വർഗീയവാദികളും ലോകം കണ്ട ഏറ്റവും വലിയ പാരമ്പര്യവാദികളുമായിരുന്ന അറേബ്യൻ ജൂതന്മാരിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്ന അബൂ ഹുറൈറയും അബൂ സുഫിയാന്റെ മകനായ മുആവിയയും മറ്റും പഠിപ്പിച്ചത്, അങ്ങനെ മുഹമ്മദ് നബിയും ഖുർആനും പഠിപ്പിച്ചതുപോലെ എല്ലാ നബിമാർക്കും സലാം പറയേണ്ടതില്ല, പകരം നമ്മുടെ നബിയായ മുഹമ്മദ് നബിക്ക് മാത്രം ഒരു പ്രത്യേക സലാം മതി എന്ന പാഠമായിരുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ലോക സാഹോദര്യവും ലോക സമാധാനവും സർവമത ഐക്യവും വളർത്തുന്ന ദൈവീകമായ ഒരു നമസ്കാര രീതി മക്ക മദീനയിൽ വിശുദ്ധ ഖുർആനിന്റെ സഹായത്തോടെ നബി തിരുമേനി നടപ്പിലാക്കിയപ്പോൾ വർഗീയതയും സങ്കുചിതത്വവും വളർത്തുന്ന നമസ്കാര രീതിയാണ് അത്തഹിയാത്തിലൂടെ അബൂ ഹുറൈറയും മുആവിയയും വളർത്തിയെടുത്തത് എന്ന് സാരം. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അതീവ ഗുരുതരവും അത്യന്തം അത്ഭുതകരവും ചിന്തോദ്ദീപകവുമായ ഒരു ആരോപണമാണിത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ നമസ്കാരത്തിലുള്ള ആ അത്തഹിയാത്തിനെ കുറിച്ച്, ആ അട്ടിമറിയെക്കുറിച്ച് വിശദമായി പഠിക്കാൻ ഓരോ മുസ്ലിമും ഓരോ മുജാഹിദും ബാധ്യസ്ഥനാണ്. അതിനാൽ ആ ഭാഗം വിശദമായി നമുക്ക് പഠിക്കാം. വിശുദ്ധ ഖുർആനിലൂടെ മുഹമ്മദ് നബി തിരുമേനിയോടും അതുവഴി മാനവരാശിയോടും നമസ്കരിക്കണമെന്നും ആ നമസ്കാരത്തിൽ തസ്ബീഹ് ചൊല്ലണമെന്നും 19 തവണ ഖുർആൻ കൽപ്പിച്ചതാണ്. 20 അധ്യായത്തിൽ 130 വചനത്തിലും 52 അധ്യായത്തിൽ 49 വചനത്തിലും 76 അധ്യായത്തിൽ 25 വചനത്തിലും ഇത് കാണാം. തസ്ബീഹ് ചൊല്ലുക എന്നത് നമസ്കാരത്തിലെ ഏറ്റവും പ്രധാന ഘടകമായിട്ടാണ് ഖുർആൻ പഠിപ്പിക്കുന്നത് എന്ന് സാരം. എത്രത്തോളം എന്നാൽ നമസ്കരിക്കണം എന്ന് പറയുന്നതിന് പകരം, നമസ്കാരം നിലനിർത്തണം എന്ന് പറയുന്നതിന് പകരം, തസ്ബീഹ് ചൊല്ലണം തസ്ബീഹ് ചൊല്ലണം എന്ന് ഖുർആൻ ആവർത്തിച്ചു പറയുന്നത് വിശുദ്ധ ഖുർആൻ 20 അധ്യായത്തിൽ 130 വചനത്തിലും 52 അധ്യായത്തിൽ 42 വചനത്തിലും 76 അധ്യായത്തിൽ 25 വചനത്തിലും 50 അധ്യായത്തിൽ 40 വചനത്തിലും 3 അധ്യായത്തിൽ 41 വചനത്തിലും 24 അധ്യായത്തിൽ 36 വചനത്തിലും 33 അധ്യായത്തിൽ 42 വചനത്തിലും 40 അധ്യായത്തിൽ 55 വചനത്തിലും 48 അധ്യായത്തിൽ 9 വചനത്തിലും നമുക്ക് കാണാം. മാത്രമല്ല ഖുർആൻ പഠിപ്പിച്ച ആ തസ്ബീഹ് നമസ്കാരത്തിന്റെ അവസാനത്തിലുള്ള സുജൂദ് കഴിഞ്ഞാൽ ചൊല്ലണമെന്നും ഖുർആൻ 50 അധ്യായത്തിൽ 40 വചനത്തിൽ ഒരിക്കൽ കൂടി പ്രത്യേകം പറയുകയും ചെയ്തു. ഇതുകൊണ്ടൊക്കെയാണ് മുസ്ലിങ്ങൾ അവരുടെ നമസ്കാരത്തിൽ സുജൂദ് കഴിഞ്ഞാൽ ഖുർആൻ വിരുദ്ധമായ 15 തെറ്റുകളുള്ള അത്തഹിയാത്ത് ഓതരുതെന്നും പകരം വിശുദ്ധ ഖുർആനും നബി തിരുമേനിയും പഠിപ്പിച്ചതുപോലെ തസ്ബീഹ് ചൊല്ലണമെന്നും മൗലവി ചേകന്നൂർ തന്റെ നമസ്കാരം എന്ന ഗ്രന്ഥത്തിൽ സമർത്ഥിച്ചത്. അത് വിശദമായി തന്നെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിലൂടെ 50 അധ്യായത്തിൽ 40 വചനത്തിൽ പറഞ്ഞ ആ തസ്ബീഹിന്റെ ഉദ്ദേശം മുസ്ലിങ്ങളുടെ നമസ്കാരത്തിൽ സുജൂദ് കഴിഞ്ഞ ശേഷമുള്ള സമയത്ത് അഥവാ അത്തഹിയാത്തിന്റെ സ്ഥാനത്ത് തന്നെ ചൊല്ലാൻ പറഞ്ഞ തസ്ബീഹാണെന്ന് പ്രമുഖ സുന്നത്ത് ജമാഅത്ത് നേതാവായ ഇബ്നു അബ്ബാസ് പോലും പറഞ്ഞതായി ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്ന് മൗലവി ചേകന്നൂർ എടുത്തുദ്ധരിക്കുന്നു. ഖുർആൻ 50 അധ്യായത്തിൽ 40 വചനത്തിൽ പറഞ്ഞ ആ തസ്ബീഹ് അത്തഹിയാത്ത് എന്ന ജൂത പ്രാർത്ഥനയെ ന്യായീകരിക്കുവാൻ വേണ്ടി നമസ്കാരത്തിൽ ചൊല്ലാൻ പറഞ്ഞ തസ്ബീഹല്ലെന്ന് ഏതെങ്കിലും സുന്നി പണ്ഡിതന്മാർ ദുർവ്യാഖ്യാനം നടത്തി വാദിക്കാൻ ശ്രമിച്ചാൽ ആ സുന്നികളുടെ ആചാര്യനായ ഇബ്നു അബ്ബാസ് പോലും തന്റെ തഫ്സീറുകളിൽ അങ്ങനെ മുമ്പ് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്ന് ആ ഖുർആൻ വിരുദ്ധരായ സുന്നികളെയും ഹദീസ് പൂജാരികളായ മുജാഹിദുകളെയും ധരിപ്പിക്കാൻ വേണ്ടിയാണ് ഇബ്നു അബ്ബാസിന്റെ അഭിപ്രായം മൗലവി ചേകന്നൂർ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്ന് ഉദ്ധരിച്ച് നമുക്ക് കാണിച്ചു തരുന്നത്.